2020 നവംബർ 27 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകാത്ത നിയമം. ദശരഥ പത്നിയായ കൈകേയിക്ക് ഒരു ഉപദേശിയുണ്ടായിരുന്നു, മന്ധര. വിശ്വസ്തയായ ദാസിയായിരുന്നു കൂനിയായ മന്ധര. ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ അയോധ്യയിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ കൈകേയിക്ക് മന്ധര ഒരു ഉപദേശം കൊടുത്തു. അയോധ്യയുടെ ചരിത്രത്തെ തലകുത്തി നിർത്തിയ ഉപദേശമായിരുന്നു അത്. ശ്രീരാമനെ വനവാസത്തിനയച്ച് കൈകേയി പുത്രനായ ഭരതനെ യുവരാജാവെ വാഴിക്കണമെന്നായിരുന്നു ആ ഉപദേശം. അതിനുള്ള കുതന്ത്രങ്ങളും അക്കമിട്ട് പറഞ്ഞുകൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാനെത്തിയ ദശരഥൻ ഒരേ സമയം 10 ദിക്കിലേക്ക് തേരിന്റെ മുഖം തിരിച്ച് പോരാടുമ്പോൾ അച്ചുതണ്ടിന്റെ ചാവി ഇളകി. തേരിൽ ഒപ്പമുണ്ടായിരുന്ന കൈകേയി അത് യഥാസ്ഥാനത്ത് തള്ളിയിട്ട് വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു. വിരൽ ചതഞ്ഞ് ചോരയൊലിച്ച ഈ സാഹസം അറിഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ ദശരഥൻ ഇഷ്ടമുള്ള രണ്ടു വരങ്ങൾ ചോദിച്ചുകൊള്ളാൻ കൈകേയിയോട് പറഞ്ഞു. ഇപ്പോൾ അത്യാവശ്യമില്ലെന്നും വേണ്ടി വന്നാൽ അപ്പോൾ ചോദിച്ചുകൊള്ളാമെന്നുമായിരുന്നു കൈകേയിയുടെ പ്രതികരണം. കൈകേയി പോലും മറന്നുപോയ ആ വരം പൊടി തട്ടിയെടുത്ത് വിളമ്പിക്കൊടുത്തു മന്ധര. ദശരഥനെയും അയോധ്യയിലെ ജനങ്ങളെയും തീരാവേദനയിലാഴ്ത്തിയ ആ വരദാനം മന്ധരയുടെ കാർമ്മികത്വത്തിൽ കൈകേയി നടപ്പിലാക്കി. രാമൻ സീതാ ലക്ഷ്മണ സമേതനായി കാട്ടിലേക്ക് പോയി. ഭരതൻ യുവരാജാവുമായി. മന്ധരയുടെ ഉപദേശം തക്ക സമയത്ത് വിളയാടിയിരുന്നില്ലെങ്കിൽ സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം തന്നെ മറ്റൊരു വിധത്തിലാകുമായിരുന്നു. നമ്മുടെ സർക്കാരിന് ഒന്നല്ല, ഒരു കൂട്ടം ഉപദേശകരുണ്ട്. ഉപദേശകരുടെ മഞ്ചലിൽ ഇരിക്കുന്ന കേരള സർക്കാർ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയും സൈബർ ദുരുപയോഗത്തെ ചെറുക്കാനുമായി ഒരു ഓർഡിനൻസ് ഇറക്കി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും കൈയടിച്ചു പോകും. ആ നിലയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതു സംബന്ധിച്ച വിശദീകരണങ്ങളെല്ലാം. പക്ഷേ പോലീസ് നിയമ ഭേദഗതി 118A എന്ന നിലയിലിറക്കിയ ഓർഡിനൻസ് അതിന്റെ 3-ാം നാൾ പെട്ടിയിൽ വെച്ച് പൂട്ടേണ്ടി വന്നു. ദ്രുതമരണം പ്രാപിച്ച ആ അവിശപ്ത നിയമം എത്രയും വേഗം മറവ് ചെയ്യണമെന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ BRP ഭാസ്കർ ആവശ്യപ്പെട്ടത്. അദ്ദേഹം മാത്രമല്ല, ഇങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വിഖ്യാത അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ രാഷ്ട്രീയ ഭേദമന്യേ സ്വബോധമുള്ള സകലരും എതിർപ്പുമായി രംഗത്ത് വന്നു. കണ്ണൂർ പൊളിറ്റിക്സിന് മുന്നിൽ പലപ്പോഴും നോക്കുകുത്തിയാകാറുള്ള സീതാറാം യെച്ചൂരിയും വിയോജിപ്പുമായി മുന്നിലെത്തി. തിരഞ്ഞെടുപ്പുകളുടെ താളമേളങ്ങൾ നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനൊരു ഓർഡിനൻസ് ഇറക്കി നാണം കെടാനുള്ള ഉൾവിളി എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശത്രുക്കൾ പോലും പ്രതീക്ഷിക്കാത്തത്രയും ഹീനമായ പ്രവൃത്തികൾ പുറത്തുവരികയും അന്വേഷണങ്ങളുടെ വേലിയേറ്റത്തിൽ സകലമാന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും സംസ്ഥാന സർക്കാരിനെതിരെ കല്ലും നെല്ലും കൂട്ടിയിളക്കി ശർക്കരയും തേനും ചിലപ്പോൾ എലിവിഷവും ചേർത്ത് വിളമ്പുകയും ചെയ്യുന്ന അവസരത്തിൽ അതിനെല്ലാം വിലങ്ങിടാമെന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവുമോ? പ്രയോഗിച്ചവർക്കെതിരെ തന്നെ തിരിച്ചടിക്കാവുന്ന ഇരുതലമൂർച്ചയുള്ള വിഷായുധമാണതെന്ന് അറിയാത്തവരാണോ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്? അങ്ങനെയാവാൻ തരമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴേക്കും നിയമപരമായി സ്വാഭാവിക മരണം പ്രാപിക്കാവുന്നതാണ് ഈ ഓർഡിനൻസ് എന്നുകൂടി ഉപദേശം കിട്ടിയിട്ടാവാം മുന്നും പിന്നും നോക്കാതെ എടുത്തങ്ങ് പ്രയോഗിച്ചത്. എന്തായാലും പിൻവലിക്കാനായി മാത്രം സൃഷ്ടിച്ച ഒരു കരിനിയമം എന്ന പേരിലാവും വരുംകാലം ഇതിനെ രേഖപ്പെടുത്തുക. പിൻവലിച്ചെങ്കിലും കേരള ഗവർണർ ഒപ്പിട്ട ഈ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിലുള്ള കേന്ദ്ര നിയമത്തിനും സുപ്രീംകോടതി നിലപാടിനും വിരുദ്ധമായതും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതുമായ ഇത്തരം ഒരു നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയാൽ പോലും രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നിരിക്കെ ഈ ഓർഡിനൻസിൽ ഗവർണർ എങ്ങനെ ഒപ്പിട്ടുവെന്നും നിയമപരിജ്ഞാനമുള്ളവർ ആശങ്കപ്പെടുന്നുണ്ട്. ഒരു അശ്ലീലത്തെ മറ്റൊരു അശ്ലീലം കൊണ്ട് നേരിടും വിധം സമീപകാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ ചുവടുപിടിച്ചു കൊണ്ടുവന്ന നിയമ ഭേദഗതിയുടെ ലക്ഷ്യം അത്ര ശുഭപ്രദമല്ല എന്നാണ് ഇതു സംബന്ധിച്ചുണ്ടായ ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം വെളിപ്പെടുത്തുന്നത്. സൈബർ മീഡിയയെ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വിനിമയോപാധികളെയും നിയമ ഭേദഗതിയിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പും അതിന്റെ അടുത്ത ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ല വാസ്തവമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സമൂഹത്തിന്റെ നാനാമേഖലകളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ. ഫേസ്ബുക്കും ട്വിറ്ററും തുടങ്ങി പത്രശ്രവ്യ ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും വാട്സാപ്പ് വരെ കൈകാര്യം ചെയ്യുന്നവർ വിലങ്ങണിഞ്ഞ് ജയിലടിക്കുള്ളിലാവാൻ വഴി തുറക്കുന്നതായിരുന്നു പെട്ടിയിലടക്കം ചെയ്ത പോലീസ് നിയമ ഭേദഗതി. അതിന്റെ ഗതി ഇങ്ങനെയായിരുന്നില്ലെങ്കിൽ കേരള ജനതയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഗതി എന്താകുമായിരുന്നെന്ന് പറയാവതല്ല. പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയ്ക്കുണ്ടായ നോട്ടപ്പിശകാണ് പോലീസ് ആക്ടിൽ സംഭവിച്ചതെന്നാണ് അത് പിൻവലിച്ച ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഓർഡിനൻസ് പിൻവലിക്കാനായി മറ്റൊരു ഓർഡിനൻസ് ഇറക്കേണ്ടി വരുന്നത്. ഇനിയെങ്കിലും പഠിക്കുമോ പാഠം? പഠിച്ചാൽ ഭരണക്കാർക്കും അതുവഴി ജനങ്ങൾക്കും കൊള്ളാം. നവംബർ 21 ഗവർണറുടെ അംഗീകാരത്തോടെ പ്രാബല്യത്തിൽ വന്ന് പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് അതേ കരങ്ങളാൽ തന്നെ റദ്ദാക്കേണ്ടി വന്നു. ഭേദഗതി റദ്ദാക്കിക്കൊണ്ടുള്ള റിപ്പീലിംഗ് ഓർഡിനൻസിൽ നവംബർ 25 വൈകിട്ടാണ് ഗവർണർ തുല്യം ചാർത്തിയത്. 24 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് പിൻവലിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തത്. നിയമസഭാ സമ്മേളനം തുടങ്ങി 6 ആഴ്ചയ്ക്കുള്ളിൽ പകരം ബിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അസാധുവാകുന്നതാണ് ഓർഡിനൻസ്. അങ്ങനെ സ്വാഭാവിക മരണത്തിന് ചില ഓർഡിനൻസുകളെ സർക്കാർ കണ്ണടച്ച് വിട്ടുകൊടുത്തിട്ടുമുണ്ട്. ഇവിടെ സൃഷ്ടിച്ചവർ ഉണ്ടായവർക്ക് തന്നെ അതിനെ തല്ലിക്കൊന്ന് ശവപ്പെട്ടിയിലാക്കേണ്ടി വന്നു. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്നാണ് സി വി കുഞ്ഞിരാമൻ പറഞ്ഞത്. അഭിപ്രായം മാത്രമല്ല, ഓർഡിനൻസും ഇരുമ്പുലക്കയല്ലെന്നും അത് ഇഷ്ടമില്ലാത്തവരെയെല്ലാം പ്രഹരിക്കാനുള്ള ആയുധമല്ലെന്നും വെളിപ്പെട്ടു. ഈ ദൃശ്യം കാണാനായാൽ മന്ധര പോലും മൂക്കത്ത് വിരൽ വെച്ചു പോകും.